ലോകത്തിൽ ഇന്ന് പ്രചാരത്തിലുള്ള എല്ലാ തത്വചിന്താ പദ്ധതികളും വാസ്തവത്തിൽ ഗീതയുടെ മാറ്റൊലികൾ മാത്രമാണ്. ഈ ഗീതാവ്യാഖ്യാനം വായിച്ച് ഉത്തേജിതരായ സർവഭക്തന്മാരും ചേർന്ന് ഇത് ഓഡിയോ സിഡിയിലാക്കിയത് മഹാവീരന്റെയും ശ്രീബുദ്ധന്റെയും ഗുരുനാനാക്കിന്റെയും കബീറിന്റെയും തത്വചിന്തകളുടെ പ്രഭവസ്ഥാനം ഗീതയാണെന്നറിഞ്ഞതുകൊണ്ടാണ്. ആത്മദർശനോത്സുകരായ ആരാധകരെ, ഈ ഓഡിയോ സി ഡി സാദരം നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഓം ശ്രീ പരമാത്മനേ നമഃ. യഥാർത്ഥ ഗീത ശ്രീമദ് ഭഗവത്ഗീത അഥ സപ്തമോധ്യായ. ഇനി ഏഴാം അധ്യായം. കഴിഞ്ഞ അധ്യായങ്ങളിൽ ഗീതയിലെ പ്രധാന പ്രശ്നങ്ങൾ ഒട്ടുമിക്കവയും നിഷ്കാമകർമ്മം, യോഗം, ജ്ഞാനയോഗം, കർമ്മം, യജ്ഞവിധികൾ, യോഗസ്വരൂപം, അതിൻ്റെ പരിണാമം, അവതാരം, വർണ്ണസങ്കരം, യുദ്ധം തുടങ്ങിയവ ചർച്ച ചെയ്യപ്പെട്ടു. ഇനിയുള്ള അധ്യായങ്ങളിൽ ഇവയ്ക്ക് പൂരകങ്ങളായ പ്രശ്നങ്ങൾക്ക് സമാധാനമരുളുകയാണ്. ഇവ ഈശ്വര ചിന്തനത്തിന് ആക്കം കൂട്ടുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ അവസാന ഭാഗത്ത് മദ്ഗതേനാന്തരാത്മന, തന്നിൽ ഉറപ്പിച്ച മനസ്സോടുകൂടി യോഗത്തിൽ മുഴുകുന്ന യോഗി അതിശ്രേഷ്ഠനാണെന്ന് യോഗേശ്വരൻ പറഞ്ഞു. അങ്ങനെ ബീജാരോപണം ചെയ്ത ആശയം ഇവിടെ വിശദീകരിക്കും. എന്താണ് പരമാത്മാവിൽ സ്ഥിതി ചെയ്യുക എന്ന് വെച്ചാൽ, ചില തെറ്റുകൾ വഴിതെറ്റിക്കുന്നതെങ്ങനെ, തെറ്റുവരാത്ത അവസ്ഥ എന്താണ്, എപ്പോഴാണ് അത് ലഭിക്കുക, പരമാത്മാവിനെ പൂർണ്ണമായും അറിയുന്നതെപ്പോൾ, ഈ കാര്യങ്ങളെപ്പറ്റിയാണിനി യോഗേശ്വരൻ വിശദീകരിക്കുന്നത്. ശ്രീ ഭഗവാൻ വാച.
മയ്യാസക്തമനാ പാർഥ യോഗം യുഞ്ജന്മദാശ്രയ അസംശയം സമഗ്രം മാം യഥാഗ്യാസ്യസി തക്ഷിണു.
പാർത്ഥ, എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി എന്നെ മാത്രം ആശ്രയിച്ച് യോഗത്തിൽ തൽപരനായി എന്നെ സംശയമന്യേ മനസ്സിലാക്കാൻ ഉതകുന്ന വസ്തുതകൾ കേൾക്കുക. എന്നെ ശരിക്കും അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ സംശയം ലേശം പോലും ഉണ്ടാവുകയില്ല. വിഭൂതികളെപ്പറ്റി പിന്നാലെ വിവരിക്കുന്നുണ്ട്.
ജ്ഞാനം തേഹം സവിജ്ഞാനം ഇദം വക്ഷാമ്യശേഷതഃ യജ്ഞാത്വാനേഹ ഭൂയോന്യത് ജ്ഞാതവ്യമവശിഷ്യതേ.
ഞാൻ നിനക്ക് ജ്ഞാനവും വിജ്ഞാനവും ഉപദേശിച്ചു തരാം. യജ്ഞം പൂർണ്ണമാവുമ്പോൾ ഉണ്ടാകുന്ന അമൃതതത്വത്തോടൊപ്പം ലഭിക്കുന്ന അറിവാണ് ജ്ഞാനം. പരമതത്വമായ ആത്മാവിനെപ്പറ്റി നേരിട്ട് ലഭിക്കുന്ന അറിവാണ് ജ്ഞാനം. മഹാപുരുഷന് ഒരേ സമയം എല്ലായിടത്തും പ്രവർത്തനം നടത്താനുള്ള വിശ്വവിഷയകമായ ജ്ഞാനമാണ് വിജ്ഞാനം. ആ പ്രഭു ഏകകാലത്തു തന്നെ എല്ലാവരുടെയും ഉള്ളിൽ പ്രവർത്തനം നടത്തുന്നു. എപ്രകാരമാണ് അദ്ദേഹം പ്രകൃതിയിലെ ദ്വന്ദ്ഭാവങ്ങളെ അകറ്റി സ്വരൂപജ്ഞാനം വരെ എത്തിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഈ സർവജ്ഞ സ്വഭാവം തന്നെ വിജ്ഞാനം. ഈ വിജ്ഞാനത്തോടൊപ്പം ജ്ഞാനത്തെയും ഞാൻ പൂർണ്ണമായി ഉപദേശിക്കാം. ഇതറിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് അറിയാൻ മറ്റൊന്നും ബാക്കിയുണ്ടാവുകയില്ല. പക്ഷേ ഈ അറിവ് നേടിയവർ വളരെ അപൂർവമാണ്.
മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ.
ആയിരക്കണക്കിന് ആളുകളിൽ ഏതാനും പേർ മാത്രമേ സിദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുന്നുള്ളൂ. അങ്ങനെ പ്രയത്നിക്കുന്ന യോഗികളിൽ ചുരുക്കം ചിലർ മാത്രമേ എന്നെ സാക്ഷാത്കരിക്കുകയും എന്റെ തത്വം അറിയുകയും ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ആ മഹാസത്യം എവിടെയാണ്? ഒരു സ്ഥലത്ത് ഉറച്ചു കിടക്കുകയാണോ? ഇക്കാര്യത്തെപ്പറ്റി യോഗേശ്വരൻ വിശദീകരിക്കുന്നു.
ഭൂമിരാപോനലോ വായു ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ.
അർജുന, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിങ്ങനെ എട്ട് വിഭാഗത്തോടു കൂടിയതാണ് എന്റെ പ്രകൃതി. എട്ട് വിധത്തിലുള്ള മൂലപ്രകൃതിയാണിത്. ഇതിനെ അഷ്ടമൂലപ്രകൃതി എന്ന് പറയുന്നു.
അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാ ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗത്.
എട്ട് വിധത്തിലുള്ള ഇത് എന്റെ അപാര പ്രകൃതി അഥവാ ജഡപ്രകൃതിയാണ്. മഹാബാഹുവായ അർജുന, ചേതനാരൂപിണിയായ പ്രകൃതിയാണ് പരാപ്രകൃതി എന്നറിയപ്പെടുന്നത്. ഇതിലാണ് സമസ്ത വിശ്വവും അധിഷ്ഠിതമായിരിക്കുന്നത്. ഇത് തന്നെ ജീവാത്മാവ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കഴിയുന്നതുകൊണ്ട് ഇതിനെയും പ്രകൃതിയെന്ന് തന്നെ കണക്കാക്കിയിരിക്കുകയാണ്. പരമാത്മാവായ എന്നിൽ ഉള്ള രണ്ട് പ്രകൃതികളാണിവ.
ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃത്സ്നസ്യ ജഗതഃ പ്രഭവഃ പ്രളയസ്തഥാ.
അർജുന, സകല ചരാചരങ്ങളും എന്റെ മേൽ പ്രസ്താവിച്ച രണ്ട് പ്രകൃതികളിൽ നിന്നും ഉണ്ടായവയാണ്. ഇവ രണ്ടും ഒരു യോനി തന്നെ. സമസ്ത ലോകങ്ങളും എന്നിൽ നിന്നുണ്ടായി, എന്നിൽ തന്നെ വിലയം കൊള്ളുന്നു. ഞാൻ എല്ലാത്തിൻ്റെയും മൂലകാരണമത്രേ. പ്രകൃതി ഉള്ളിടത്തോളം കാലം ഞാൻ അതിൻ്റെ പ്രഭവസ്ഥാനമായി കഴിയുന്നു. ഏതെങ്കിലും മഹാപുരുഷൻ പ്രകൃതിയുടെ അപ്പുറം കടക്കുമ്പോൾ ഞാൻ തന്നെ വലിയ സ്ഥാനമായും ഭവിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും വിനാശവും മാനവ സമൂഹം കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെ അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ എത്രയോ കാലമായി ശാസ്ത്രജ്ഞന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ പറയുന്നു പ്രളയജലത്തിൽ ഭൂമി മുങ്ങിപ്പോകുമെന്ന്. മറ്റു ചിലർ പറയുന്നത് സൂര്യൻ താഴോട്ടിറങ്ങിവന്ന് ഭൂമിയെ ഉരുക്കി ദ്രാവകമാക്കി തീർക്കുമെന്നാണ്. ചില മതവിശ്വാസികളുടെ അഭിപ്രായം അന്ത്യവിധി ദിവസത്തോടെ ലോകം അവസാനം ഉണ്ടാകുമെന്നാണ്. അന്ന് എല്ലാവർക്കും പുണ്യപാപങ്ങൾക്ക് ഫലം ലഭിക്കുകയും ചെയ്യുമത്രേ. മറ്റു ചിലർ നിത്യപ്രളയം, നൈമിത്തിക പ്രളയം എന്നിങ്ങനെ പറഞ്ഞ് കാലം കഴിക്കുന്നു. എന്നാൽ യോഗേശ്വരനായ ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ പ്രകൃതി അനാദിയാണ്. അതിന് മാറ്റമുണ്ടാകാം, എന്നാൽ നാശമുണ്ടാവുകയില്ല എന്നാണ്. ഭാരതീയ ധർമ്മഗ്രന്ഥങ്ങൾ പറയുന്നു, മനു പ്രളയം കണ്ട ആളാണെന്ന്. മനുവിനോടൊപ്പം 11 ഋഷിമാർ മത്സ്യത്തിന്റെ ശിരസിൽ ബന്ധിച്ച തോണിയിലേറി ഹിമാലയത്തിന്റെ ഉത്തുംഗശൃംഗത്തെ അഭയം പ്രാപിച്ചു. ഭാഗവത പുരാണത്തിൽ മാർക്കണ്ഡേയ മഹർഷി പ്രളയത്തെ നേരിട്ട് കണ്ടതായി വിവരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഹിമാലയത്തിന് വടക്കുള്ള പുഷ്പഭദ്രാ നദിയുടെ തീരത്ത് വസിക്കുകയായിരുന്നു. ഭാഗവതം ദ്വാദശ സ്കന്ധത്തിലെ 8ഉം 9ഉം അധ്യായങ്ങളിൽ മൃഗണ്ഠു മുനിപുത്രൻ മാർക്കണ്ഡേയൻ മഹാപ്രളയത്തിൽ വടപത്രശായിയായ ബാലമുകുന്ദനെ കണ്ട കാര്യത്തെപ്പറ്റി ശൗനകാദി ഋഷികൾ സൂതനോട് അന്വേഷിക്കുന്ന ഭാഗമുണ്ട്. എന്നാൽ ഇതിൽ ഒരു യുക്തിഭംഗം ഉണ്ട്. ഈ യുഗത്തിൽ തന്നെ ജീവിച്ച ഒരാൾ കഴിഞ്ഞ മന്യന്തരത്തിൽ നടന്ന പ്രളയം കണ്ടു എന്ന വാസ്തവം അവിശ്വസനീയമല്ലേ? മാർക്കണ്ഡേയന്റെ പ്രാർത്ഥന കേട്ട് പ്രസന്നനായി നരനാരായണൻ അദ്ദേഹത്തിന് ആ ദർശനം നൽകി അനുഗ്രഹിച്ചതായിട്ടാണ് സൂതൻ പറയുന്നത്. ആത്മാവ് അനേകം യോനികളിൽ ജനിക്കുന്നതിന് കാരണഭൂതമായ മായ ഒന്ന് കാട്ടിത്തരാൻ മാർക്കണ്ഡേയൻ ഭഗവാനോട് അഭ്യർത്ഥിച്ചു. ഭഗവാൻ സമ്മതിച്ചു. ഒരു നാൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മുനിയുടെ 4 വശവും സമുദ്രം ഇരമ്പിയടിക്കാൻ തുടങ്ങി. തിമീങ്കലങ്ങൾ മുനിയെ വിഴുങ്ങാൻ പാഞ്ഞടുത്തപ്പോൾ മുനി രക്ഷപ്പെടാൻ ഓടി. ആകാശവും ഭൂമിയും സൂര്യചന്ദ്രന്മാരും നക്ഷത്രമണ്ഡലവുമെല്ലാം കടലിൽ മുങ്ങി. അപ്പോൾ ആലിലയിൽ കിടന്ന് കളിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ട് മുനി ശ്വാസത്തിൻ്റെ കൂടെ അതിൻ്റെ ഉള്ളിൽ കയറുകയും അപകടം മാറിയപ്പോൾ വെളിയിൽ വരികയും ചെയ്തു. കണ്ണു തുറന്നു നോക്കിയപ്പോഴാണ് ഇതെല്ലാം മായാവിലസിതമായിരുന്നു എന്ന് മുനി അറിഞ്ഞത്. പ്രളയം യോഗിയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരനുഭവമായിരുന്നു. പ്രളയം എന്നത് ഭജനം പൂർത്തിയാകുമ്പോൾ മുനിമാനസത്തിലുണ്ടാകുന്ന ഈശ്വരീയ ദർശനമല്ലാതെ മറ്റൊന്നുമല്ല. വെളിയിലല്ല പ്രളയമുണ്ടാകുന്നത്. മഹാപ്രളയം എന്നത് ശരീരം നിലനിൽക്കെ തന്നെ ഉണ്ടാവുന്ന അദ്വൈതാനുഭൂതിയാണ്. ഈ വിഷയത്തെപ്പറ്റി ഭഗവാൻ വീണ്ടും വിശദീകരിക്കുന്നു.
മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ.
ധനഞ്ജയ, എന്നിൽ നിന്നും അന്യമായി ലോകത്തൊന്നുമില്ല. ചരടിൽ രത്നങ്ങൾ എന്ന പോലെ എന്നിൽ സകല ഗോളങ്ങളും കുരുക്കപ്പെട്ടിരിക്കുന്നു. ഇതറിയുന്നത് അനന്യ ഭക്തിയോടെ എന്നിൽ തൽപരരായി യോഗസാധനയിൽ മുഴുകിയിരിക്കുന്നവർ മാത്രം. അതിനാൽ യോഗാനുഷ്ഠാനം വളരെ ആവശ്യമാണ്.
പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവഃ സർവവേദേഷു ശബ്ദഃ കേ പൗരുഷം ദൃശു.
കുന്തിപുത്ര, ഞാൻ ജലത്തിൽ രസമായും ശശി സൂര്യന്മാരിൽ പ്രഭയായും വേദങ്ങളിൽ ഓങ്കാരമന്ത്രമായും ഓം പ്ലസ് അഹം പ്ലസ് കാര സ്വസ്വരൂപം ആകാശത്തിൽ ശബ്ദമായും മനുഷ്യരിൽ പൗരുഷമായും വർത്തിക്കുന്നു. അതുപോലെ
പുണ്യോഗന്ധ പൃഥിവ്യാഞ്ച തേജസ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു.
ഭൂമിയിൽ പുണ്യഗന്ധമായും അഗ്നിയിൽ തേജസ്സായും എല്ലാ ജീവികളിലും ജീവനായും തപസ്വികളിൽ തപസ്സായും ഞാൻ വർത്തിക്കുന്നു.
ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ് തേജസ്വിനാമഹം.
പാർത്ഥ, സകല ജീവജാലങ്ങളുടെയും സനാതനമായ മൂലകാരണമായി എന്നെ അറിയുക. ഞാൻ ബുദ്ധിമാന്മാരിൽ ബുദ്ധിയായും തേജസ്വികളിൽ തേജസ്സായും വർത്തിക്കുന്നു. ഈ ക്രമത്തിൽ തന്നെ യോഗേശ്വരൻ തുടരുന്നു.
ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ.
ഞാൻ ബലവാന്മാരുടെ കാമനയോ ആസക്തിയോ ഇല്ലാത്ത ബലമാണ്. ലോകത്തിൽ പലതരം ബലങ്ങളുണ്ട്. അവയിൽ കാമരാഗരഹിതമായ ബലമാണ് യഥാർത്ഥ ബലം. ഞാൻ ധർമ്മത്തിന് അനുകൂലമായ കാമനയാകുന്നു. ബ്രഹ്മമാണ് ഒരേയൊരു ധർമ്മം. അതാണ് എല്ലാവരെയും വഹിക്കുന്നത്. ധർമ്മത്തിന് എതിരല്ലാത്ത കാമം വർജ്യമല്ല. പരമാത്മാവിനെ പ്രാപിക്കാനുള്ള കാമന എല്ലാവർക്കും ആവശ്യമാണ്. അല്ലെങ്കിൽ ആളുകൾ സാധനകളിൽ വിമുഖരായി പോകും. കാമന എന്റെ സംഭാവനയാണ്.
യേ ചൈവ സാത്വികാ ഭാവാ രാജസാസ്താമസാശ്ചയേ മത്ത ഏവേതി താൻ വിദ്ധി നത്വഹം തേഷു തേ മയി.
സത്വഗുണങ്ങളിൽ നിന്നും രാജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നും ഉൽപ്പന്നമാകുന്ന വിവിധ ഭാവങ്ങൾ എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നതെന്നറിയുക. എന്നാൽ വാസ്തവത്തിൽ ഞാൻ ആ ഗുണങ്ങളിലോ ആ ഗുണങ്ങൾ എന്നിലോ ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവയിൽ പെട്ടിട്ടില്ല, അവ എന്നിലും കടന്നിട്ടില്ല. എനിക്ക് കർമ്മത്തിൽ യാതൊരു പങ്കുമില്ല. ഞാൻ നിർലേപനാണ്. എനിക്കിവയിൽ നിന്നും ഒന്നും നേടാനില്ല. അതിനാൽ എന്നിലവ കടക്കുന്ന പ്രശ്നമില്ല. ആത്മാവിന്റെ സാന്നിധ്യം മൂലമാണ് ശരീരത്തിൽ വിശപ്പും ദാഹവുമുണ്ടാകുന്നത്. എന്നാൽ ആത്മാവിന് അന്നമോ വെള്ളമോ ഒന്നും ആവശ്യമില്ല. അതുപോലെ പരമാത്മാവുള്ളതുകൊണ്ടാണ് പ്രകൃതി പ്രവർത്തന നിരതമാകുന്നത്. എന്നാൽ പരമാത്മാവ് പ്രകൃതിയുടെ ഗുണകർമ്മങ്ങളോടൊന്നും ബന്ധപ്പെടുന്നില്ല.
ഏഭിഹി സർവമിദം ജഗത് മോഹിതം നാഭിജാനാതി മാമേഭ്യഃ പരമവ്യയം.
സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന ഭാവങ്ങളാൽ ഈ ലോകമാകെ മോഹിതമായിരിക്കുന്നു. അതുകൊണ്ട് ലോകർ ഈ ത്രിഗുണങ്ങൾക്കതീതനായ അവിനാശിയായ എന്നെ ശരിക്ക് അറിയുന്നില്ല. ഞാൻ ഗുണങ്ങൾക്കതീതനാണ്. തെല്ലെങ്കിലും ഗുണങ്ങളുടെ ആവരണമുള്ളവർക്ക് എന്നെ അറിയാനാവില്ല. അവർ ലക്ഷ്യത്തിലെത്താറില്ല, മാർഗമധ്യത്തിലാണ്.
ദൈവീ ഹേ एषा गुणमयी मम माया दुरत्यया मामेव ये प्रपद्यन्ते मायामेतान्तरन्ति ते।
ത്രിഗുണാതീതനായ എന്റെ അത്ഭുതകരമായ മായയെ കീഴടക്കാൻ വിഷമമാണ്. എങ്കിലും എന്നെ നിരന്തരം ഭജിക്കുന്നവർക്ക് അതിനെ കീഴടക്കാനാവും. സാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ചതുകൊണ്ടായില്ല. ഈശ്വരഭജനം അതിനപ്പുറത്തുള്ള ഒരു മാനസിക പ്രക്രിയയാണ്.
नमाम दुष्कृतिनो मूढाः प्रपद्यन्ते नराधमाः मायया परितज्ञानाः आसुरं भावमाश्रिताः।
എന്നെ നിരന്തരം ഭജിക്കുന്നവർക്ക് ഞാൻ അഭിഗമ്യനാണ്. എന്നിട്ടും ഭജിക്കാത്തവർ വളരെയുണ്ട്. അവരുടെ അറിവിന് മായ ആവരണമിട്ടിരിക്കുകയാണ്. ആസുര സ്വഭാവമുള്ള അവർ മനുഷ്യരിൽ അധമന്മാരും കാമക്രോധങ്ങൾക്കടിപ്പെട്ട് ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്നവരും മൂഢന്മാരുമാകയാൽ എന്നെ ഭജിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ പിന്നെ ആരൊക്കെയാണ് ഭജിക്കുന്നത്?
जना सुकृतिनोर्जुन आर्तो जिज्ञासुरर्थार्थी ज्ञानी च भरतर्षभ।
അല്ലയോ ഭരതവംശോത്തമനായ അർജുന, ശ്രേയസ്സുണ്ടാക്കുന്ന പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന സുകൃതികളായ നാലുകൂട്ടർ എന്നെ ഭജിക്കുന്നുണ്ട്. സകാമന്മാരായ അർത്ഥാർത്ഥികളും ദുഃഖം മാറ്റാൻ ആഗ്രഹിക്കുന്ന ആർത്തന്മാരും ജിജ്ഞാസുക്കളും എന്നിൽ പ്രവേശിക്കാറായ ജ്ഞാനികളും ഇങ്ങനെ നാല് പ്രകാരത്തിലുള്ള ഭക്തജനങ്ങളാണ് എന്നെ ഭജിക്കുന്നത്. നമ്മുടെ ശരീരവും ബന്ധുജനങ്ങളുടെ ശരീരങ്ങളും പോറ്റിപ്പുലർത്താനുള്ള ദ്രവ്യം മാത്രമാണ് അർത്ഥം. നമ്മുടെ എല്ലാ കാമനകളും ഭഗവാനിലൂടെ പൂർണ്ണമാകുന്നു. ഭഗവാൻ പറയുന്നു, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ധനം ശരിയായ ധനമല്ല, ആത്മീയ സമ്പത്താണ് ശരിയായ സമ്പത്ത്. സാംസ്കാരികമായ ധനം തന്നതിന് ശേഷമാണ് ഭഗവാൻ ആത്മീയ സമ്പത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ലൗകിക സമ്പത്തുകൊണ്ട് മാത്രം ഭക്തന്മാർക്ക് സുഖമുണ്ടാവുകയില്ലെന്ന് ഭഗവാന് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലോകത്തിൽ ലാഭം, പരലോകത്തിൽ നിർവാഹം, ഇവ രണ്ടും ഭഗവാൻ ഭക്തന് നൽകി അനുഗ്രഹിക്കുന്നു. ദുഃഖിയായ ആർത്തനും എന്നെ പൂർണ്ണമായും അറിയാൻ ആഗ്രഹിക്കുന്ന ജിജ്ഞാസുവും എന്നെ ഭജിക്കുന്നവരാണ്. സാധനയുടെ പരിപക്വാവസ്ഥയിൽ സാക്ഷാത്കാരം നേടുന്ന ജ്ഞാനിയും എന്നെ ഭജിക്കുന്നു. ഇക്കൂട്ടത്തിൽ ജ്ഞാനിയാണ് ശ്രേഷ്ഠൻ.
തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏക ഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സച മമ പ്രിയഃ.
അർജുന, അവരിൽ എന്നിൽ എന്നും ഒന്നിച്ചു ചേർന്ന് കഴിയുന്ന അനന്യ ഭക്തിസമ്പന്നനായ ജ്ഞാനി മികച്ചു നിൽക്കുന്നു. എന്തെന്നാൽ സാക്ഷാത്കാരത്തോടുകൂടി എന്നെ മനസ്സിലാക്കിയ ജ്ഞാനിയെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ആ ജ്ഞാനി എന്നെയും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. ആ ജ്ഞാനി എന്റെ സ്വരൂപം തന്നെ.
ഉദാരാഃ സർവൈതേ ജ്ഞാനീ ത്വാത്മൈവ മേ മതം ആസ്ഥിതഃ സഹി യുക്താത്മാ മാമേവാനുത്തമാം ഗതിം.
ഈ നാലു തരത്തിലുള്ള ഭക്തന്മാരും മഹാമനസ്കർ തന്നെ. എന്താണ് അവരുടെ മഹാമനസ്കത? നിങ്ങളുടെ ഭക്തി കൊണ്ട് ഭഗവാന് വല്ല നേട്ടവും ഉണ്ടാക്കിക്കൊടുത്തോ? നിങ്ങൾക്ക് നികത്താൻ തക്കവണ്ണം ഭഗവാന് എന്തിൻ്റെയെങ്കിലും കുറവുണ്ടോ? അങ്ങനെയൊന്നുമില്ല. വാസ്തവത്തിൽ നിങ്ങളുടെ മഹാമനസ്കത സ്വന്തം ആത്മാവിനെ അധോഗതിയിലേക്ക് തള്ളിവിടാതെ ഉദ്ധരിക്കുന്നതിലാണ്. ജ്ഞാനി എൻ്റെ സ്വരൂപം തന്നെയാണ്. സ്ഥിരബുദ്ധിയായ ജ്ഞാനി എന്നിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം ഞാൻ തന്നെ, അഥവാ അദ്ദേഹം എന്നിൽ തന്നെ. ഞാനും അദ്ദേഹവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇക്കാര്യം തന്നെ ശ്രീകൃഷ്ണൻ വീണ്ടും വിവരിക്കുന്നു.
ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാന് മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭഃ.
വളരെ ജന്മങ്ങളായി നടത്തിയ സാധനകൾക്കു ശേഷം ഒടുവിൽ ഭക്തന് പരമാത്മ സാക്ഷാത്കാരം കിട്ടുന്നു. ഈ രീതിയിൽ എല്ലാം വാസുദേവമയമെന്ന് കരുതി എന്നെ ഭജിക്കുന്നവർ ദുർലഭമാണ്. വാസുദേവന്റെ പ്രതിമയെ പൂജിക്കുന്നു എന്നല്ല, ഉള്ളിൽ വാസുദേവനെ നിരന്തരം ആരാധിക്കുന്നു എന്നാണിതിനർത്ഥം. ജ്ഞാനിയായ ആ മഹാത്മാവിനെ തത്വദർശി എന്നാണ് ഭഗവാൻ വിളിക്കുന്നത്. ഇത്തരം മഹാപുരുഷന്മാരിൽ നിന്ന് സമൂഹത്തിന് നന്മ ലഭിക്കുന്നു. എന്നാൽ വളരെ ചുരുക്കമാണ് ഇത്തരം ഉത്തമ പുരുഷന്മാർ. ശ്രേയസ്സും പ്രേയസ്സും, അതായത് മുക്തിയും ഭോഗവും ഭഗവാനിൽ നിന്നാണ് ലഭിക്കുന്നത്. എന്നിട്ടും പലരും അദ്ദേഹത്തെ ഭജിക്കാത്തതെന്തുകൊണ്ട്? ശ്രീകൃഷ്ണന്റെ വാക്കുകളിൽ തന്നെ അതിനുത്തരം കേൾക്കുക.
കാമൈസ്തൈസ്തൈർഹിതജ്ഞാനാഃ പ്രപദ്യന്തേന്യദേവതാഃ തന്തന്നിയമമാസ്ഥായ
പരമാത്മാവ് സർവശക്തനാണെന്ന് കാമനകൾ കൊണ്ട് വിവേകം നശിച്ച ആളുകൾ അറിയുന്നില്ല. അതിനാൽ അവർ തങ്ങളുടെ പ്രകൃതിയനുസരിച്ച് പല ജന്മങ്ങളിലൂടെ നേടിയ വാസനകളാൽ പ്രേരിതരായി എന്നിൽ നിന്ന് ഭിന്നരായ മറ്റു ദേവന്മാരെയും ആ ദേവന്മാർക്കുള്ള പൂജാവിധികളെയും ശരണം പ്രാപിക്കുന്നു. മറ്റു ദേവതകളുടെ കാര്യം ഗീതയിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് ഇവിടെയാണ്.
യോ യോ യാം യാം തനും ഭക്തഃ ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാചലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം.
ഞാൻ ഭക്തന്മാർക്ക് അവർ ആരാധിക്കുന്ന ഇഷ്ടദേവതകളിൽ ഇളകാത്ത ഭക്തി ഉണ്ടാക്കുന്നുണ്ട്. ദേവതകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് തന്നെ സ്ഥിരഭക്തിയുമുണ്ടാക്കാമായിരുന്നല്ലോ.
സതയാ ശ്രദ്ധയാ യുക്തഃ തസ്യാരാധനമീഹതേ ലഭതേ ച തതഃ കാമാന് മയൈവ വിഹിതാന്നിതാ.
ആ പുരുഷൻ ശ്രദ്ധയോടുകൂടി ആ ദേവതാ വിഗ്രഹത്തെ പൂജിക്കുമ്പോൾ ആ ദേവതയുടെ മാധ്യമത്തിലൂടെ അയാൾ ഞാനൊരുക്കിയ അഭീഷ്ടപദത്തിലെത്തുന്നു. സുഖഭോഗങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നൽകുന്നത്. ഭക്തന്റെ വിശ്വാസത്തിനുള്ള പ്രതിഫലമാണ് ഭോഗം. അത് ദേവതയുടെ സംഭാവനയല്ല. എന്നിരുന്നാലും ദേവാരാധന നടത്തുന്നവർക്കും ചില ഫലങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് അത് തടയേണ്ട കാര്യമില്ല.
അന്തവത്തു ഫലം തേഷാം തദ്ഭവത്യൽപമേധസാം ദേവാം ദേവയജോയാന്തി മദ്ഭക്തായാന്തി മാമപി.
എന്നാൽ അല്പബുദ്ധികൾക്ക് കിട്ടുന്ന ഫലം നശ്വരമാണ്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യബലം പെട്ടെന്ന് അവസാനിക്കും. അതുപോലെ തന്നെ ദേവന്മാരും നിത്യജീവിതമുള്ളവരല്ല. ദേവപര്യന്തം ഉള്ള ലോകം മാറ്റത്തിനും നാശത്തിനും വിധേയമാണ്. എന്നാൽ എന്നെ ഭജിക്കുന്നവൻ എന്നും നിലനിൽക്കുന്ന അനശ്വരനായ എന്നെ പ്രാപിക്കും. അവ്യക്തമായ പരമതത്വം നിത്യശാന്തി നൽകുമെന്നർത്ഥം. മൂന്നാം അധ്യായത്തിൽ യോഗേശ്വരൻ ദൈവീക സമ്പത്തിന്റെ പ്രതീകമായ ദേവഗുണങ്ങളെ യജ്ഞത്തിലൂടെ മഹത്വപ്പെടുത്തുവാൻ പറഞ്ഞു. അതോടെ ആരാധകനും ഔന്നത്യത്തിലെത്തും, ക്രമേണ പരമശ്രേയസ്സിന് പാത്രമാവുകയും ചെയ്യും. ദൈവീക സമ്പത്തിന്റെ ആകത്തുകയാണ് ഗുണദേവതകൾ. പരമാത്മാവിന്റെ ദിവ്യസ്ഥാനത്തിലേക്ക് നയിക്കുന്ന പടികളാണവ. ദൈവീക സമ്പത്ത് മോക്ഷസാധകമാണ്. അതിന്റെ 24 ലക്ഷണങ്ങൾ ഗീതയുടെ 16 അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ദേവത എന്നത് പരമപദം നേടാനുതകുന്നതും ഉള്ളിൽ ഉണ്ടാകുന്നതുമായ സദ്ഗുണങ്ങളുടെ സമാഹരണത്തിനുള്ള പേരാണ്. കാലക്രമേണ ഉള്ളിലുള്ള വസ്തുവിനെ പുറത്ത് കാണാനുള്ള പ്രവണത ഉണ്ടായതോടെ ദേവതകളെ പുറമേ പ്രതിഷ്ഠിക്കാൻ തുടങ്ങി. ആചാരങ്ങളും പൂജാസമ്പ്രദായങ്ങളുമുണ്ടായി. കാലക്രമേണ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഭക്തന്മാർ വളരെ അകന്നു പോകാനിടയായി. ഈ ഭ്രാന്തിനെ മുകളിൽ ഉദ്ധരിച്ച 4 ശ്ലോകങ്ങളിലൂടെ തള്ളിപ്പറയുകയാണ് ശ്രീകൃഷ്ണൻ ചെയ്തത്. ദേവതകൾ ഇല്ലെങ്കിലും കുറേ പേരുടെ ശ്രദ്ധ അങ്ങോട്ട് നയിക്കപ്പെട്ടതുകൊണ്ട് അവരെ നിരാശപ്പെടുത്താൻ ശ്രീകൃഷ്ണൻ ഒരുമ്പെട്ടില്ലെന്ന് മാത്രം. ഒരു തരത്തിലുള്ള ആരാധനയും ഫലശൂന്യമായി പോകരുതല്ലോ. ആ പൂജയുടെ ഫലവും പൂജിക്കപ്പെടുന്ന ദേവനും പൂജിക്കുന്ന ഭക്തനും എല്ലാം ഒടുവിൽ ഒന്നോടെ നഷ്ടമാവും. വിവേകശൂന്യരായ മൂഢബുദ്ധികളാണ് അന്യദേവന്മാരെ പൂജിച്ച് കാലം പാഴാക്കുന്നത്. ആ പൂജ യുക്തിസഹം തന്നെയല്ലെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. 9 അധ്യായം 23 ശ്ലോകം കൂടി നോക്കുക.
അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയ പരം ഭാവമജാനന്തോ മമാവ്യയമനുത്തമം.
ദേവതകൾ എന്ന പേരിൽ ആരും എവിടെയും നിലനിൽക്കുന്നില്ല. എന്നിരുന്നാലും ദേവതാ ഭജനത്തിന് ആകസ്മികമായ ചില ഫലങ്ങൾ ലഭിച്ചുകൂടുന്നില്ല. എന്നാൽ ആ ഫലങ്ങൾ ഏറെക്കാലം നിലനിൽക്കയില്ല. വാസ്തവം ഇതാണെങ്കിലും എന്നെ അറിഞ്ഞ് ആരാധിക്കാൻ അധികമാരും ഒരുമ്പെടാറില്ല. ബുദ്ധിഹീനരായ അവർ സർവോത്തമവും അനശ്വര ശക്തിസമ്പന്നവുമായ എന്റെ സത്തയെ വേണ്ടതുപോലെ മനസ്സിലാക്കാത്തതാണ് കാരണം. അവർ എന്നെ വ്യക്തിരൂപത്തിൽ വന്ന അവ്യക്ത പുരുഷനായി കണക്കാക്കുന്നു. ശ്രീകൃഷ്ണൻ മനുഷ്യ ശരീരമെടുത്ത ഒരു യോഗി എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. സ്വയം യോഗിയായിരിക്കെത്തന്നെ മറ്റുള്ളവരെയും യോഗികളാക്കാൻ കഴിവുള്ള ആളാണ് യോഗേശ്വരൻ. സാധനയുടെ എല്ലാ പടികളും കടന്ന് പൂർണതയിലെത്തുന്ന മഹാപുരുഷന്മാരും ആ പരമപദത്തിനർഹമാണ്. എന്നാലും കാമനകളാൽ വിവശരായ മന്ദബുദ്ധികൾ മഹാത്മാവിനെ സാധാരണ മനുഷ്യൻ തന്നെ എന്ന് കരുതുന്നു. നമ്മളെപ്പോലെ തന്നെ ജനിച്ച ഇയാൾ മഹാത്മാവാവുന്നതെങ്ങിനെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുന്നതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ നോക്കുമ്പോൾ ബാഹ്യരൂപം മാത്രമല്ലേ കാണുന്നുള്ളൂ. മഹാത്മാക്കളുടെ യഥാർത്ഥ സ്വരൂപം ആളുകൾ കാണാത്തതിന് കാരണമെന്ത്?
നാഹം പ്രകാശ സർവസ്യ യോഗമായാ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം.
സാമാന്യ ജനങ്ങൾക്ക് മായ പരമാത്മാവിനെ മറയ്ക്കാനുള്ള ഒരു തിരശീലയാണ്. ക്രമേണ യോഗ സാധനകൾ മനസ്സിലാക്കി അവർ അതിൽ തൽപരരാകുന്നു. അപ്പോൾ അവർക്ക് യോഗാചര്യകൾ തന്നെ ഒരാവരണമായിത്തീരുന്നു. യോഗാനുഷ്ഠാനങ്ങൾ തുടരെ നടത്തി അതിൻ്റെ പരമകാഷ്ഠയിലെത്തിച്ചേരുമ്പോൾ അതുവരെ മറയ്ക്കപ്പെട്ടിരുന്ന പരമാത്മാവ് അറിയപ്പെടാൻ തുടങ്ങുകയായി. യോഗമായയാൽ മറയ്ക്കപ്പെട്ടിരുന്ന തന്നെ യോഗാരൂഢന്മാർക്ക് മാത്രമേ കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് അജ്ഞന്മാർ അവിനാശിയും അവ്യക്ത സ്വരൂപനുമായ തന്നെ അറിയാത്തതെന്നും ശ്രീകൃഷ്ണൻ പറയുന്നു. തന്നെപ്പോലെ ഒരു മനുഷ്യനാണ് ശ്രീകൃഷ്ണനെന്ന് അർജുനനും കുറെ കാലം കരുതിയിരുന്നു. ഒടുവിൽ അർജുനൻ സത്യം മനസ്സിലാക്കി മാപ്പിരുന്നു. വാസ്തവത്തിൽ അവ്യക്ത സ്വരൂപരായ മഹാത്മാക്കളുടെ മുൻപിൽ അജ്ഞരായി കഴിയുകയാണ് മറ്റുള്ളവർ.
വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദന കശ്ചന.
കഴിഞ്ഞ കാലത്തിലെയും വർത്തമാനകാലത്തിലെയും ഭാവിയിലെയും എല്ലാ ജീവികളെയും ഞാൻ അറിയുന്നു. എന്നാൽ അവർ എന്നെ അറിയുന്നില്ല. എന്താണിതിന് കാരണം?
ഇച്ഛാദ്വേഷസമുത്ഥേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം.
ഭരതവംശീയനായ അർജുന, ജീവിതത്തിൽ ഇച്ഛാദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്വങ്ങളിൽപ്പെട്ട് മോഹിതരായ ജനങ്ങൾ എന്നെ അറിയുന്നില്ല. അപ്പോൾ ഒരുത്തരും അറിയില്ലെന്നാണോ? അതിന് യോഗേശ്വരൻ മറുപടി പറയുന്നു.
യേഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹനിർമുക്താ ഭജന്തേ മാം ദൃഢവ്രതാ.
കർത്തവ്യകർമ്മം, നിയതകർമ്മം, യജ്ഞപ്രക്രിയ എന്നെല്ലാം വ്യവഹരിക്കപ്പെടുന്നതും സംസാരത്തിന് ഉന്മൂലനാശം വരുത്തുന്നതുമായ പുണ്യകർമ്മങ്ങൾ ചെയ്ത് പാപമോചനം നേടിയ ഭക്തന്മാർ രാഗദ്വേഷാദി ദ്വന്ദ്വങ്ങളിൽ നിന്നും മുക്തരായി എന്നെ ഭജിക്കുന്നു. എന്തിനാണ് അവർ ഭജിക്കുന്നത്?
ജരാമരണമോക്ഷായ മാമാശ്രിത്യയതന്തിയേ തേ ബ്രഹ്മതദ്വിദു കൃത്സ്നം അധ്യാത്മം കർമ്മചാഖിലം.
എന്നെ ശരണം പ്രാപിച്ച് ജരാമരണങ്ങളിൽ നിന്ന് മോചനം നേടാനായി പ്രയത്നിക്കുന്ന ആളുകൾ ബ്രഹ്മത്തെയും ആത്മാവിനെയും കർമ്മങ്ങളെയും ശരിക്ക് മനസ്സിലാക്കുന്നു.
സ साधिभूताधिदैवं मां साधियज्ञं च ये विदुः प्रयाणकालेऽपि च मां ते विदुर्युक्तचेतसः
അധിഭൂതം, അധിദൈവം, അധിയജ്ഞം എന്നിവയോടുകൂടിയവനായി എന്നെ അറിയുന്ന സമാഹിതചിത്തനായ പുരുഷൻ അന്ത്യകാലത്തിൽ എന്റെ തത്വം മനസ്സിലാക്കി എന്നോട് ചേരുന്നു. മോഹഗ്രസ്തരായ ആളുകൾ തന്നെ അറിയുന്നില്ലെന്ന് 26ഉം 27ഉം ശ്ലോകങ്ങളിലൂടെ ശ്രീകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ മായാമോഹത്തെ ഭഞ്ജിക്കാൻ പരിശ്രമിക്കുന്നവർ സമ്പൂർണ്ണ ബ്രഹ്മവും സമ്പൂർണ്ണ ആധ്യാത്മാവും സമ്പൂർണ്ണ കർമ്മവും സമ്പൂർണ്ണ അധിഭൂതവും സമ്പൂർണ്ണ അധിദൈവവും സമ്പൂർണ്ണ യജ്ഞവും ഉൾക്കൊള്ളുന്നതായി എന്നെ മനസ്സിലാക്കുന്നു. എല്ലാറ്റിൻ്റെയും പരിണാമം സദ്ഗുരുവായ ഞാനാണെന്നറിയുന്നു. അപ്പോൾ ആരും എന്നെ അറിയുന്നില്ല എന്നത് സത്യമല്ലെന്നർത്ഥം. അജ്ഞന്മാർ അറിയുന്നില്ലെന്നേ ഉദ്ദേശിച്ചുള്ളൂ. നിഷ്കർഷം. ഈ 7ാം അധ്യായത്തിൽ യോഗേശ്വരൻ പറയുന്നതിൻ്റെ ചുരുക്കമിതാണ്: അനന്യഭാവത്തിൽ എല്ലാം എന്നിൽ സമർപ്പിച്ച് എന്റെ ആശ്രിതനായി യോഗനിരതനാകുന്ന ആൾ എന്റെ തത്വം മനസ്സിലാക്കുന്നു. ആയിരങ്ങളിൽ ചിലർ മാത്രമാണ് എന്നെ അറിയാൻ ശ്രമിക്കുന്നത്. അവരിൽ കുറേ പേർ മാത്രമാണ് എന്നെ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്നവർ ഈ പിണ്ഡരൂപത്തിലുള്ള ദേഹത്തിൽ കുടികൊള്ളുന്നവനായിട്ടല്ല, ലോകമാകെ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമായിട്ടാണ് എന്നെ കണക്കാക്കുന്നത്. 8 വിധത്തിലുള്ള ജഡപ്രകൃതിയിൽ ചൈതന്യരൂപനായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ജഡചൈതന്യങ്ങളുടെ ചേരുവയാണ് ഈ വിശാല വിശ്വം. തേജസ്സും ബലവും എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്. രാഗദ്വേഷ സ്പർശമില്ലാത്ത ബലവും ധർമാനുകൂലമായ കാമനയുമാണ് ഞാൻ. എല്ലാ കാമനകളും വർജ്യമാണെങ്കിലും എന്നെ പ്രാപിക്കാൻ വേണ്ടിയുള്ള കാമന സ്വീകാര്യമത്രേ. ഈ കാമനയുണ്ടാകുന്നത് തന്നെ എന്റെ അനുഗ്രഹം കൊണ്ടാണ്. പരമാത്മാവിനെ പ്രാപിക്കാനുള്ള കാമനയാണ് ധർമാനുകൂലമായ കാമന. ശ്രീകൃഷ്ണൻ പറഞ്ഞു: ഞാൻ ത്രിഗുണാധീനനും എപ്പോഴും പരമഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നവനുമാണ്. എന്നാൽ ഭോഗാസക്തമായ മൂഢന്മാർ എന്നെ വിട്ട് ഇല്ലാത്ത ദേവന്മാരെ പൂജിക്കാൻ വൃഥാ സമയം ചെലവിടുന്നു. കല്ലിനെയും വെള്ളത്തെയും മരത്തെയും വരെ അവർ പൂജിക്കുന്നു. അവയിൽ വിശ്വാസമുണ്ടാവുന്നതും എന്റെ ശക്തി കൊണ്ട് തന്നെ. അവരെ രക്ഷിക്കാൻ വേണ്ടി ഫലം നൽകുന്നതും ഞാൻ തന്നെ. ദേവന്മാരുടെ അനുഗ്രഹമാണതെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. ഇല്ലാത്ത ദേവതമാർ അനുഗ്രഹിക്കുന്നതെങ്ങനെ? യോഗമായയുടെ ആവരണമുള്ളതിനാൽ എന്റെ യാഥാർത്ഥ്യം പലരും മനസ്സിലാക്കുന്നില്ല. അനുഷ്ഠാനത്തിലൂടെ ഈ ആവരണത്തെ മാറ്റാൻ കഴിവുള്ളവർ ശരീരധാരിയാണെങ്കിൽ കൂടി എന്റെ മഹത്വം മനസ്സിലാക്കുന്നു. എനിക്ക് 4 തരത്തിലുള്ള ഭക്തന്മാരാണ് ഉള്ളത്: അർത്ഥാർത്ഥിയും ആർത്ഥനും ജിജ്ഞാസുവും ജ്ഞാനിയും. അനേക ജന്മങ്ങൾ യോഗ സാധനകൾ നടത്തിയ ശേഷം ഒടുവിൽ ഭഗവത് സ്വരൂപത്തിൽ ഭക്തന്മാർ എത്തിച്ചേരുന്നു. രാഗദ്വേഷങ്ങൾ വിട്ട് നിയതകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് പൂർണമായും എന്നെ അറിയുന്നത്. ഈ അധ്യായത്തിൽ പരമാത്മാവിനെ പറ്റിയുള്ള സമഗ്രമായ അറിവിനെ പറ്റിയാണ് വിവേചിച്ച് വിവരിക്കുന്നത്. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ സമഗ്രബോധ നാമ 7ാം അധ്യായം. ഓം ബ്രഹ്മം സത്യം. ഇങ്ങനെ ഉപനിഷത്സാര സർവസ്വവും ബ്രഹ്മവിദ്യാമയവും യോഗശാസ്ത്ര വിഷയകവും ശ്രീകൃഷ്ണാർജുന സംവാദരൂപവുമായ ഭഗവത്ഗീതയിൽ സമഗ്രബോധം എന്ന ഏഴാമധ്യായം തീർന്നു. ഇതി ശ്രീമത് പരമഹംസ പരമാനന്ദസ്യ ശിഷ്യ സ്വാമി അടകടാനന്ദകൃതേ ശ്രീമദ് ഭഗവത്ഗീതായാഹ യഥാർത്ഥ ഗീതാഭാഷ്യേ സമഗ്രബോധനാമ സപ്തമോധ്യായ. ശ്രീ പരമഹംസ പരമാനന്ദജി മഹാരാജന്റെ ശിഷ്യനായ സ്വാമി അടകടാനന്ദജി രചിച്ച യഥാർത്ഥ ഗീത എന്ന ശ്രീമദ് ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ സമഗ്രബോധം എന്ന ഏഴാമധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഹരിയോം തത്സത്.